2020 ഓഗസ്റ്റ് 23 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമനുമായി കോവളം സതീഷ്കുമാർ നടത്തിയ അഭിമുഖം. ദുരവസ്ഥ നീണ്ടാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ല. ദിനം പ്രതി കോവിഡ് ബാധിതരുടെ എണ്ണം കൂടിവരികയാണ്. ഈ ദുരവസ്ഥ എത്ര നാൾ നീണ്ടാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകുകയാണ് ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ. ഓണക്കാലം പ്രമാണിച്ച് വീണ്ടും എല്ലാ കുടുംബങ്ങൾക്കും സൌജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നടക്കുകയാണ്. കോവിഡ് വ്യാപിക്കുകയും കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടുതൽ രൂപപ്പെടുകയും ചെയ്തപ്പോൾ സാധാരണക്കാരിൽ പലരും ജോലിയില്ലാതെ വീട്ടിൽ കഴിയേണ്ട അവസ്ഥ. പഴയ ലോക്ഡൌൺ കാലത്തേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ നേരിടുമ്പോഴാണ് ഓണം കൂടി വരുന്നത്. അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതെ ഉള്ളതുപോലെ ഓണം ആഘോഷിക്കണം എന്ന് പറയാൻ കഴിയില്ല. അടിയന്തര സഹായം നൽകാൻ സർക്കാർ ചർച്ച ചെയ്തതിനെ തുടർന്നാണ് ഭക്ഷ്യക്കിറ്റ് നൽകാൻ തീരുമാനിച്ചത്. സംസ്ഥാന സർക്കാരിന് പുറമെ പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആളൊന്നിന് 5 കിലോഗ്രാം ധാന്യം സൌജന്യമായി നൽകുന്നുണ്ട്. ഇതിനായി FCI നിന്നെടുക്കുന്ന ധാന്യത്തിന്റെ ലോഡിംഗ് ചാർജ് ഉൾപ്പെടെ സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. പുറമെയാണ് മുൻഗണനേതര വിഭാഗത്തിന് 1 കാർഡിന് 10 കിലോഗ്രാം അരി കൂടിയ വിലയ്ക്ക് വാങ്ങി 15 രൂപയ്ക്ക് നൽകാൻ തീരുമാനിക്കുന്നതും. അതും തുടർച്ചയായി നൽകുകയാണ്. ചോദ്യം: ഓണക്കിറ്റിൽ 500 രൂപയുടെ സാധനങ്ങൾ ഇല്ലെന്നും ശർക്കരയിൽ തൂക്കക്കുറവ് ഉണ്ടെന്നുമുള്ള വിജിലൻസിന്റെ റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മന്ത്രി പി തിലോത്തമന്റെ മറുപടി: വിജിലൻസ് എന്ത് കണ്ടെത്തിയെന്ന റിപ്പോർട്ട് സർക്കാരിന് തന്നിട്ടില്ല. ഭക്ഷ്യക്കിറ്റ് ഓണത്തിന് മുൻപായി ജനങ്ങൾക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 500 രൂപയുടെ കിറ്റ് നൽകുമെന്ന് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. 11 ദിനം സാധനങ്ങളാണ് കൊടുക്കുന്നത്. ആ സാധനങ്ങൾ എത്തിക്കുമ്പോൾ എന്ത് ചിലവാകുമെന്ന കണക്ക് ഇത് കഴിയുമ്പോൾ നൽകും. സഞ്ചി വരെ ഈ ടെൻഡറിലൂടെയാണ് വാങ്ങിയത്, ഇല്ലെങ്കിൽ അഴിമതിയാണെന്ന ആരോപണം ഉണ്ടാകുമായിരുന്നു. ഇത്രത്തോളം ശർക്കര ഒരുമിച്ച് ഇതിനു മുൻപ് സപ്ലൈകോ വാങ്ങിയിരുന്നില്ല. ശർക്കര ഒഴിവാക്കണമെന്ന നിർദ്ദേശവും വന്നിരുന്നു. ഓണപ്പായസത്തിന് വേണ്ടിയാണ് ശർക്കര ഉൾപ്പെടുത്തിയത്. ശർക്കര ഓരോ പായ്ക്കറ്റും തൂക്കി നോക്കണമെന്ന് ഞാൻ നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ചിലതിൽ കുറവ് കണ്ടെത്തിയത്. ചിലതിൽ 1 കിലോഗ്രാമിൽ കൂടുതലും ഉണ്ടായിരുന്നു. പരമാവധി 50 ഗ്രാം കുറവാണ് കണ്ടെത്തിയത്. കുറവുള്ള പാക്കറ്റുകൾ റീപാക്ക് ചെയ്യാൻ പറഞ്ഞു. വിജിലൻസ് പാക്കിംഗ് സെന്ററുകളിൽ പരിശോധിച്ചെന്നാണ് അറിഞ്ഞത്. 18 പാക്കറ്റുള്ള പെട്ടിയായിട്ട് ശർക്കര വരുന്നത്. മുഴുവനായി നോക്കുമ്പോൾ തൂക്കം കൃത്യമായിരിക്കും. ഓരോന്നും പ്രത്യേകം തൂക്കുമ്പോഴാണ് ചിലതിൽ കുറവും കൂടുതലും ഉണ്ടാകുന്നത്. റീപാക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നവ എടുത്തു നോക്കിയിട്ട് കുറവ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല. കഴിഞ്ഞ തവണ 17 ഇനമാണ് കൊടുത്തത്. അപ്പോഴും 1000 രൂപയുടെ സാധനമില്ല എന്ന് ചിലർ വിമർശിച്ചു. റേഷൻ കടകളിൽ നിന്നും വിതരണം ചെയ്ത കിറ്റിൽ ചില സാധനങ്ങളുടെ കുറവ് കണ്ടെത്തിയത് അപ്പോൾ തന്നെ പരിഹരിക്കുന്നുണ്ട്. സപ്ലൈകോയ്ക്ക് ചെലവായ തുകയും കൈകാര്യ ചെലവും മാത്രമേ സർക്കാരിൽ നിന്ന് വാങ്ങുകയുള്ളൂ. ചോദ്യം: വിവാദങ്ങൾ ആരെങ്കിലും ബോധപൂർവം ഉണ്ടാക്കുന്നതാണോ? മറുപടി: ഈ സർക്കാരിന്റെ അവസാന വർഷമല്ലേ, അപ്പോൾ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റം പറയും. ഇന്നലെ PT തോമസ് MLA ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതായി TVയിൽ കണ്ടു. കഴിഞ്ഞ നിയമസഭയിൽ ഉന്നയിച്ച വിഷയമാണ്, നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നെല്ല് സംഭരിച്ച അരിയാക്കുമ്പോൾ 100 കിലോ നെല്ലിന് 68 കിലോഗ്രാം അരി കിട്ടണമെന്നാണ് കേന്ദ്ര വ്യവസ്ഥ. കേരളത്തിലെ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ നെല്ല് സംസ്കരിക്കുമ്പോൾ അത്രയും അരി കിട്ടില്ലെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് 64.5 കിലോഗ്രാം അരിയായി നിശ്ചയിച്ചത്. ഒരു വിദഗ്ധ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമായിരുന്നു അത്. PT തോമസിനോട് നിയമസഭയിൽ തന്നെ വിശദീകരിച്ചതാണ്. ഈ അധിക ബാധ്യത സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. ചോദ്യം: ഓണച്ചന്തകൾ ഇത്തവണയും ആരംഭിച്ചപ്പോൾ പ്രതികരണം എങ്ങനെ? മറുപടി: കോവിഡ് സാഹചര്യമാണെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞത് ഓണച്ചന്തകൾ നടത്താനാണ്. ജില്ലാ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഓണച്ചന്തകൾ നടത്തുക. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 30 ഓഗസ്റ്റ് വരെയാകും ഓണച്ചന്തകൾ പ്രവർത്തിക്കുക. കേരളത്തിൽ സപ്ലൈകോയുടെ 1600 ഔട്ട്ലെറ്റുകൾ ഓണച്ചന്തകളായി പ്രവർത്തിക്കും. ഓണച്ചന്തകളിൽ ഗൃഹോപകരണങ്ങൾ കൂടി വിൽക്കും. നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. പ്രതികൂല സാഹചര്യത്തിലും സർക്കാർ വിപണിയിൽ ഇടപെടുകയാണ്. ചോദ്യം: സംസ്ഥാനം പ്രതീക്ഷിച്ച കേന്ദ്ര സഹായം ലഭിച്ചിരുന്നോ? മറുപടി: കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ അരിവിഹിതം ചോദിച്ചിരുന്നു. മുൻഗണനേതര വിഭാഗത്തിന് കൂടി NFSA നിരക്കിലോ FCA നിരക്കിലോ അരി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ലഭിച്ചില്ല. അങ്ങനെ ലഭിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി സൌജന്യം നൽകാമായിരുന്നു. ചോദ്യം: കോവിഡ് വ്യാപനം വൻതോതിൽ കൂടിയാൽ ഇതേ നിലയിൽ സഹായം തുടരുമോ? മറുപടി: ഓഗസ്റ്റ് അവസാനവും സെപ്റ്റംബറിലും രോഗവ്യാപനം കൂടുതലായിരിക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ സൌജന്യ ഭക്ഷ്യധാന്യ വിതരണത്തിൽ ജനഹിതമനുസരിച്ചുള്ള തീരുമാനം സർക്കാർ കൈക്കൊള്ളും. നവംബർ വരെ കേന്ദ്രത്തിന്റെ സൌജന്യ അരി വിതരണം തുടരും. നവംബറോടെ രോഗവ്യാപനം കുറയുമെന്ന കണക്കുകൂട്ടലാണ് കേന്ദ്രത്തിനുമുള്ളത്. ചോദ്യം: റേഷൻ കടകളുടെ വൈവിധ്യവൽക്കരണം പദ്ധതി എന്തായി? മറുപടി: അത് ഇടയ്ക്ക് നിന്നുപോയി. കോവിഡ് കാരണമാണത്. അപ്പോൾ തന്നെ വലിയ ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത്. ഇരട്ടിയിലധികം അരി റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നു. സപ്ലൈകോ വഴി കിറ്റുകൾ വിതരണം ചെയ്യുന്നു. മറ്റ് സാമൂഹ്യ ബാധ്യതകൾ ഏറ്റെടുക്കുന്നു. സർക്കാർ പറയുന്ന എല്ലാ സേവനങ്ങളും പരിമിതമായ ജീവനക്കാരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ആരോഗ്യവകുപ്പും പോലീസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് സിവിൽ സപ്ലൈസ് ജീവനക്കാരാണ്. രാവും പകലുമില്ലാതെ ജോലി ചെയ്യുകയാണ് അവർ. നിർത്തിവച്ച പദ്ധതികൾ പുനരാരംഭിക്കാൻ കോവിഡ് കഴിയുന്നതുവരെ കാത്തുനിൽക്കുന്നില്ല. ഓണം കഴിഞ്ഞാലുടൻ നടപടികളുമായി മുന്നോട്ടു പോകും.